ദൈവനാമത്തിന്
മഹത്വം.
നമ്മൾ നമ്മുടെ തീമായിട്ടുള്ള ആ വാക്യത്തിലേക്ക് വരുമ്പോൾ, രണ്ട് കൊരിന്ത്യർ അതിന്റെ രണ്ടാമത്തെ അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ.
But it says in verse 9 that just as it is written, things which our eye has not seen and ear has not heard, which have not entered into the hearts of man, all that God has prepared for those who love him.
പലരും വിചാരിക്കുന്നത് ഇത് മരണശേഷം സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ഒരുക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരുക്കിയിട്ടുള്ള ഭൗതികമായ നേട്ടങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ഗൾഫിനൊരു വിസ, പെട്ടെന്നൊരു വിവാഹം, ജോലിയിലൊരു പ്രൊമോഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഭൗതികമായ ഇവിടുത്തെ കാര്യങ്ങളും സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഉള്ള കാര്യങ്ങൾ ദൈവം ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ല എന്നാണ് പലരും ഈ വാക്യത്തെ വ്യാഖ്യാനിക്കാറുള്ളത്.
യൂഷ്വലി പീപ്പിൾ ഇന്റർപ്രറ്റ് ദിസ് വേഴ്സ് ആസ് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വൺസ് വി റീച്ച് ഹെവൻ ഓർ ദ ബ്ലെസ്സിംഗ്സ് ദാറ്റ് വി ഹാവ് റിഗാർഡിംഗ് അവർ ജോബ് ഓർ റിഗാർഡിംഗ് ഗോയിങ് ടു അബ്രോഡ്, ഗോയിങ് ടു ഗൾഫ് കൺട്രീസ് ഓർ എനി ടൈപ്പ് ഓഫ് ഫിസിക്കൽ ബ്ലെസ്സിംഗ്സ് വിച്ച് യു ഡു നോട്ട് ഹാവ് നൗ. You have not seen it, heard it, and you are going to get it. That is how people usually interpret it.
എന്നാൽ ഇവിടെ നോക്കുക, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറയുന്ന ഈ പ്രയോഗം നമുക്ക് വളരെ പരിചിതമായ മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും.
But then this particular phrase, to those who love him, this particular phrase can be seen in another passage too.
കേരളത്തിലൊക്കെ CFC സഭകളെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മാസികയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, അവർ പലരും പറയാറുണ്ട് റോമർ 8:28 നിങ്ങളുടെ പ്രിയപ്പെട്ട വാക്യം എന്ന് പറയാറുണ്ട്.
Many people rather indirectly tease us in Kerala saying that Romans 8:28, isn't it your favorite verse in your church?
അതെ, റോമർ 8:28 പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. ഇവിടെ നമ്മൾ കണ്ടു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്.
In Romans 8:28 also we see that same expression, those who love God.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ആ ഒരു കാര്യമാണ് നമ്മുടെ ആത്യന്തിക നന്മ എന്ന് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആ കാര്യം എടുക്കാറുണ്ട്.
We know that the best, the good that God works in us is to become like Jesus, and we preach that, and we have also seen that coming up in our own lives.
പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹമുണ്ടെങ്കിലേ സത്യത്തിൽ തന്റെ പ്രിയ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നതിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ വെക്കാൻ കഴിയുള്ളൂ.
It is only as we love God, then only we will be able to value that Lord becoming like your son is the greatest good that can happen to me.
അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന ആ കാര്യത്തിൽ ഹൃദയം വെച്ചവർക്കാണ് സത്യത്തിൽ അവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ ഒരു ജീവിതമാണ്. അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് ഇവിടെ 1 Corinthians 2:9 നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാനായിട്ട് കഴിയും.
സോ ദിസ് ഇസ് വാട്ട് വി റെഡ് ഇൻ 1 Corinthians 2:9 ദാറ്റ് അവർ ഇയേഴ്സ് ഹാവ് നോട്ട് ഹേർഡ് ആൻഡ് അവർ ഐസ് ഹാവ് നോട്ട് സീൻ വാട്ട് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ അസ് ദോസ് ഹു ലവ് ഗോഡ് ഈസ് ബിക്കമിംഗ് മോർ ആൻഡ് മോർ ലൈക്ക് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്.
എന്നാൽ അത് ഒരു വെളിപ്പാടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ.
But we need a revelation to understand that.
അതിന്റെ തൊട്ടുമുകളിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവരെ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അത് അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചൊരു വെളിച്ചം കിട്ടിയിരുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു.
It says that they, you know, you need a revelation, and if you do not have a revelation, you can't understand this. And if they had known that he was a prince of glory, they would not have crucified him.
എന്നാൽ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നമുക്ക് ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു.
But it says in verse 10 that through the spirit it has been revealed to us.
പ്രിയപ്പെട്ടവരെ, കർത്താവിനായിട്ട് നമ്മുടെ ജീവിതം കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക, ആ ഒരു ലക്ഷ്യത്തിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ 30 വർഷവും നമ്മൾ കണക്കിലെടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു വെളിപ്പാട് കിട്ടിയില്ലെങ്കിൽ സത്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല.
Unless and until we get a revelation that we need to understand about the first 30 years of Jesus Christ and we have to become like him, then we cannot understand this.
സ്നേഹം എന്ന് പറയുന്നത് സത്യത്തിൽ അത് പറയും തോറും അടി കാണാത്ത ഒരു ഒരു ആഴമുള്ള ഒരു കിണർ പോലെയാണ് പലപ്പോഴും തോന്നാറുള്ളത്. സ്നേഹം,
ഇറ്റ് ഇസ് ലവ്. ലവ് ഇസ് സംതിങ് ലൈക്ക് a well for which, you know, we cannot see its depth.
നമ്മള് കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ സത്യത്തിൽ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു?
Yeah, we may say that we love God, but how much do we love God?
സ്നേഹത്തിന്റെ ഒരു അധ്യായം, ഒരു പുസ്തകമാണല്ലോ ഉത്തമഗീതം.
And we can turn to Song of Solomon.
അതിന്റെ രണ്ടാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പ്രിയ പറയുന്നു, എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ.
It says in chapter 2 verse, which verse?
16.
16, chapter 2 verse 16 of Song of Solomon, it says there, my beloved is mine and I am his, he pastures his flock among the lilies.
അവളെ പറയുകയാണ്, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ.
My beloved is mine and I am his.
പ്രിയപ്പെട്ടവരെ, ഈ വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ 6-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം ഏതാണ്ട് ഇതുപോലെ തന്നെ നമുക്ക് തോന്നുന്ന ഒരു വാക്യമാണ്.
But when we proceed to chapter 6 verse 3, we read, it sounds almost like that. I am my beloved's and my beloved is mine.
6-ന്റെ 3-ല് ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ.
I am my beloved's and my beloved is mine.
രണ്ടും നമ്മൾ ഒറ്റ കേൾവിയിൽ ഒരുപോലെ തോന്നും, പക്ഷേ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്.
It may sound same, but both are different.
2:16 പറയുന്നത് എന്താ? എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ദൈവം എനിക്ക് വേണ്ടി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവനുള്ളവൾ, ഞാന് ദൈവത്തിന് വേണ്ടി എന്നുള്ള നിലപാട്.
It says in verse 2:16, it says, my beloved is mine and I am his.
അതല്ല, തെറ്റൊന്നുമില്ല. കാര്യം നമുക്കറിയാവുന്ന പോലെ 1 യോഹന്നാൻ 4:10 പറയുന്നു, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ.
It is true that God loved us, therefore my beloved is mine. That's true. There is nothing wrong in that.
എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, അതിനോടുള്ള ഒരു പ്രതികരണം പോലെ അവൾ പറയുകയാണ്, ഞാൻ അവനുള്ളവൾ.
But then it is a response. It says, I am my beloved's.
എന്നാൽ 6:3 വരുമ്പോഴോ കാര്യം നേരെ തിരിഞ്ഞു.
But when it comes to 6:3, it sounds different.
ഞാൻ എന്റെ പ്രിയനുള്ളവൾ, ഞാൻ കർത്താവിന് വേണ്ടിയാണ് എന്നുള്ളതിനാണ് 1-ാമത്തെ സ്ഥാനം.
I am my beloved's and my beloved is mine.
എന്റെ പ്രിയൻ എനിക്കുള്ളവൻ എന്നുള്ളത് കർത്താവ് എനിക്ക് വേണ്ടി, ദൈവം എനിക്ക് വേണ്ടി എന്നുള്ളത് 2-ാമതാവൾ പറയുന്നു.
I am my beloved and my beloved is mine. That is, it says second.
പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചോ, രണ്ടും തമ്മിൽ അതിന്റെ പ്രയോറിറ്റിയിൽ ഒരു വ്യത്യാസമുണ്ട്.
There is a difference in that statement.
ഒന്നാമത് അവൾ കണ്ടെത്തിയത് കർത്താവ് എനിക്കുള്ളതാണ്, കർത്താവിലൂടെയുള്ള എല്ലാ നന്മകളും എനിക്കുള്ളതാണെന്ന് പറയുന്നു. രണ്ടാമത് അവളുടെ സമർപ്പണമാണ്, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എന്തെല്ലാം വന്നാലും ഞാൻ കർത്താവിനായിട്ട് നൽകും എന്നുള്ള നിലയിൽ അവളുടെ നിലപാടാണ് നമ്മൾ രണ്ടാമത് കാണുന്നത്.
Okay, in chapter 6 verse 3 in Malayalam it says, my beloved is mine, and it says secondly, I am my beloved's.
നമ്മളെ സംബന്ധിച്ചത് ഞാൻ പറയാൻ വന്നത്,
in 2:16 it says my beloved is mine, but in 6:3 it says I am my beloved's. Okay,
ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് ദൈവം എനിക്കുള്ളതാണ്, ദൈവത്തിലുള്ള എല്ലാ നന്മകളും, ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, രോഗസൗഖ്യം തരും, എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കും, എല്ലാ കാര്യങ്ങളും ദൈവം എനിക്കുള്ളതാണ്, അതിനാണ് പ്രയോറിറ്റി.
Yeah, in the Christendom we find that it is emphasis is on 2:16, my beloved is mine. It is all his blessings and all that God has done and will do, everything for me.
എന്നാൽ ദൈവത്തെ യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ലെങ്കിലും, ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ വന്നില്ലെങ്കിലും, എന്നെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ എന്റെ പ്രിയനുള്ളവളാണ്.
Then irrespective of whether God answers my prayers or whether God blesses me or not blesses me, my conclusion is this: I belong to my beloved, as it says in 6:3.
ഈ ഒരു ഉറപ്പ് സത്യത്തിൽ, അത് ഒരു തരത്തില് യഥാർത്ഥത്തിൽ ഈ സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു അന്ധമാണെന്ന് നമുക്ക് തോന്നും.
So it is this love is eternal.
സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കാര്യത്തോട് അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു നിലപാടൊക്കെ എടുക്കണോ, ഇത്രയും ഗൗരവമായിട്ട് കർത്താവിനെ സ്നേഹിക്കണോ എന്നൊക്കെ ചിലപ്പോഴും ലോകം പറയും. അതൊരു blind eye or sneham
we may even think that the world may say that should you love God to that extent.
യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം കർത്താവ് മരണശേഷം വെളിപ്പെട്ട മഗ്ദലക്കാരി മറിയയുടെ അടുത്ത് ചെല്ലുന്ന ഇടത്ത് അവൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക.
It says in chapter 20 of John's gospel.
അവിടെ 20:15 വരുമ്പോൾ
in verse 15 it says
യേശു ചോദിക്കുന്നു, സ്ത്രീയെ നീ കരയുന്നത് എന്ത്?
John chapter 20 verse 15
are tirayunu ennu chodichu.
Jesus said to her, woman, why are you weeping? Whom are you seeking?
Appo avul parayunu avan thottakaran ennu nirupichittu aval yajamanne nee avane eduthukondu poyengil avane evide vechu ennu paranju theriya njan avane eduthukondu poikollam ennu avanodu paranju.
Supposing him to be the gardener, she said to him, sir, if you have carried him away, tell me where you have laid him. I will take him away.
Makkal kari mariya paranjathu shradhicho.
Did you understand what she was saying?
Avula parayana ente kartavine kaanunnilla.
I'm not able to
poi avane evada aanennu vechathu parnja njan avane eduthondu pokkola.
Yeah, I am not able to see my Lord. Where have you kept him? I can take him.
Avule pole oru belahineyaya oru streeye ee oru cherpakkarinte mrudadeham eduthondu poyal adukonde endha prayojanam avalku eduthondu pogan okkumo.
Will this weak woman be able to carry the body of this young man of 33 years?
Yeshu
and what is his dead body and what is the advantage of that?
Yeshu jeevichirikkayirunnengil Yeshuvine kondu chila prayojanam undayirunnu.
Yeah, if Jesus was alive there was lot of uses by him.
Rogigale saukhyamaakkuvayirunnu.
Yeah, he would have healed the sick.
അപ്പം വേണമെങ്കിൽ അപ്പം വർദ്ധിപ്പിച്ച്
തരുമായിരുന്നു.
വീഞ്ഞ് ആവശ്യത്തിന് നൽകുമായിരുന്നു.
He will give wine.
ഈ രംഗത്ത് വരുമ്പോ ആ യേശു മരിച്ചു, യേശുവിന്റെ ഡെഡ് ബോഡി ആണ് ഉള്ളത്.
ആ
ഡെഡ് ബോഡി കാണാതെ കരയുന്ന ഒരു സ്നേഹമാണ് നമ്മൾ ഇവിടെ
കാണുന്നത്.
എന്നിട്ട് അവള് പറയുക, ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് പൊക്കോളാം.
If you tell me where you have kept, I can carry it.
മരിച്ചു മൂന്ന് ദിവസമായ ഉയർത്തു എന്നറിയില്ല. മരിച്ചു മൂന്ന് ദിവസമായ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹവും എടുത്തുകൊണ്ട് അവൾക്ക് എങ്ങനെ പോകാൻ ഒക്കും?
He is dead and it is almost 3 days and how can she carry that?
എന്ന് മാത്രമല്ല, അതിന്റെ 19-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം കണ്ടോ, യേശുവിന് നിക്കോദേമസും മറ്റും ഏകദേശം 100 റാത്തൽ മൂറും അകലവും കൊണ്ടുള്ള ഒരു കൂട്ടം ഇട്ടിട്ടുണ്ട്.
It says more than that, the weight increases. It says in chapter 19 of John, John's Gospel chapter 19 verse 39, it says, and Nicodemus came also, who had first come to him by night, bringing a mixture of myrrh and aloes, about 100 pounds weight.
ആ 100 റാത്തൽ ഭാരമുള്ള അകില പടങ്ങിയ ഒരു മൃതദേഹം എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് അവള് പോകുന്നത്? സത്യത്തിൽ സ്നേഹം പലപ്പോഴും അന്ധമാണ്.
And this body had this extra weight also, and in the here her love was tested.
അതിൽ നിന്നുള്ള ഒരു പ്രയോജനം അവൾ നോക്കുന്നില്ല.
She was not looking at what profit I can get, what can I get out of this.
ജീവിച്ചിരിക്കുന്ന ഒരു ക്രിസ്തുവിൽ നിന്ന് പ്രയോജനം ഉള്ള ആളുകളുണ്ട്, പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ നോക്കാൻ ആരുമില്ല. മഗ്ദലക്കാരി മറിയ,
lot of people were after Jesus in order to get lot of profits, lot of gain out of that, but the dead body, dead Jesus, who wants? Nobody wants.
പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പാടാറുള്ള പാട്ടുണ്ടല്ലോ, അതിലെ ഒരു വരി പലപ്പോഴും എന്നെ ഇങ്ങനെ ആകർഷിക്കാറുണ്ട്.
There is a very common song and that really attracts me.
I have decided to follow Jesus.
Yes, I have decided to follow Jesus.
അതിനകത്ത് ഒരു വരി ഇങ്ങനെ പറയുക, you take the whole world, give me my savior.
Yeah, there is that one statement there, Lord, you can take the whole world but give me Jesus.
പ്രിയപ്പെട്ടവരെ, മുഴു ലോകവും നിങ്ങൾ എടുത്തോ, എനിക്ക് എന്റെ രക്ഷകനെ മതി.
You take the whole world but I want the savior back.
മറിയയുടെ മനോഭാവം ഏതാണ്ട് അതാണ്. ഓ, പ്രയോജനമല്ല അവൾ നോക്കുന്നത്, അവനോടുള്ള സ്നേഹം.
ഇറ്റ് ഈസ്
ആ നിലയിൽ,
ആ
ഡെഡ് ബോഡി ആണെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറയുന്ന ആ ഒരു നിലപാട്.
ദിസ് വാസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് മേരി. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് മേരി വാസ് തിങ്കിങ് വാട്ട് കാൻ ഐ ഗെറ്റ്, ബട്ട് ഹി വാസ് ടോക്കിങ് ഹി വാസ് കൺസിഡേർഡ് അബൌട്ട് ഈവൻ ദ ഡെഡ് ബോഡി ഗുഡ് ഇനഫ് ഫോർ മീ, ഈവൻ ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് എനിതിങ്.
ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള സ്നേഹം, ഓ കർത്താവ് എനിക്കുള്ളതാണ് എന്നാണ് തുടങ്ങുന്നത്. പക്ഷെ അവിടെ നിന്ന് ഞാൻ കർത്താവിനുള്ളതാണ് എന്നുള്ള ആ ത്യാഗപരമായ ഒരു നിലപാടിലേക്ക് മാറണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ച.
So the thing I wanted to say was this, that we start with, Lord, I need you. But later on, we should progress. Lord, I am yours.
അങ്ങനെ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവർക്കാണ് കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനായിട്ടുള്ള ആ വിളിയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ലഭിക്കുക.
Only such people will get a revelation about the actual calling of God.
പക്ഷേ അങ്ങനെ ഒരു ജീവിതം താരതമ്യേന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല.
It is not easy.
ഓ തന്നെ തന്നെ കർത്താവിനായിട്ട് കമ്മിറ്റഡ് ആക്കുന്ന, പ്രതിബദ്ധതയോടെ നൽകുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ.
Only a person who is loyal and committed to the Lord will be able to say those words.
ഓ ക്രിസ്തീയ ജീവിതം പലരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് കർത്താവ് എനിക്ക് അത് തന്നാലും തന്നില്ലെങ്കിലും കർത്താവെ ഞാൻ നിനക്കുള്ളവളാണ്, ഞാൻ നിനക്കുള്ളവനാണ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്. ദൈവം അതാണ് നോക്കുന്നത്.
God is looking for people who would say, Lord, whether it is not what I am able to get, Lord, I am willing to love you whether I get anything or not.
അതൊരു പ്രതിബദ്ധതയാണ്.
That is a commitment.
പലരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതം ഒരു കോൺട്രിബ്യൂഷന്റെ തലത്തിലാണ് നിൽക്കുന്നത്.
For many people, Christianity is based on a contribution.
ഇത് വിശദമാക്കാൻ ഒരിക്കലെ ജീവമൊഴിയിൽ വന്ന ഒരു കഥ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്.
I remember a story that we published in our magazine, ജീവമൊഴി.
ഒരിക്കലെ ഒരു ദിവസം രാവിലെ നേരെ വെളുത്തപ്പോ ഒരു താറാവും ഒരു ആടും കൂടെ നടക്കാനിറങ്ങി. അവർ രണ്ടുപേരും കൂട്ടുകാരാ, അവർ രണ്ടുപേരോട് നടക്കാനിറങ്ങി.
So once upon a time, there was a goat and a duck. Both of them went for a walk.
അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോയപ്പോ അവിടെ ഇതാ ഒരു ഹോട്ടലിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് 100 രൂപ.
So they walked and it was written there in the front of a hotel, breakfast 100 rupees.
എന്നിട്ട് മെനു എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം 3 എണ്ണം.
And then the menu was written there, appam 3.
മട്ടൻ കറി.
And then you will get മട്ടൻ കറി.
പിന്നെ ഓംലെറ്റ്.
And then you will get omelette and tea.
അപ്പൊ നോക്ക്, അപ്പം, മട്ടൻ കറി, ഓംലെറ്റ്, ചായ, 100 രൂപ.
So then four things, then tea and omelette, egg. Yeah.
ആടും താറാവും കൂടി ഇങ്ങനെ ഇത് വായിച്ചിട്ട് അവരെ ആട് താറാവും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ താറാവ് പറഞ്ഞു, ഇതൊക്കെയാണെങ്കിൽ ഈ മനുഷ്യർ വലിയ ആളുകളാന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് നമ്മളാ.
Then the goat said, oh, the people say these human beings are great and big people, but without us they can't have the breakfast.
കണ്ടോ, അതായത് മട്ടൻ കറിയും ഓംലെറ്റുമാണ് നമ്മൾ രണ്ടും അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു.
And we give these two things and
പക്ഷേ ഒരു തമാശ പറഞ്ഞിട്ടും കൂട്ടുകാരന്റെ അടുത്തു നിന്ന് മറുപടി ഒന്നും കാണാഞ്ഞിട്ട് താറാവ് പതുക്കെ ആടിന്റെ മുഖത്തേക്കൊന്ന് നോക്കി.
And then this conversation was going and this duck was looking at the face of this goat.
നോക്കിയപ്പോൾ ആടിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നു.
And then the goat was crying.
താറാവ് ചോദിച്ചു, എന്താ നീ കരയുന്നത്, എന്താ കരയുന്നത്.
Then the duck asked, why are you crying, O goat?
ആട് ഇങ്ങനെ പറഞ്ഞു.
And then the goat replied like this.
അതായത് മനുഷ്യന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ രണ്ടുപേരുമാണ്, അത് ശരിയാണ്.
It is true that we both are giving the breakfast to the human beings.
പക്ഷേ ആ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു കമ്മിറ്റ്മെന്റും നിന്നെ സംബന്ധിച്ച് അതൊരു കോൺട്രിബ്യൂഷനും മാത്രമാണ്.
Then the goat said, for me, the breakfast giving involves my whole total commitment. And for you, it is only a simple contribution.
അതായത് അപ്പത്തോടൊപ്പം മട്ടൻ കറി ഉണ്ടാകണമെങ്കിൽ ഈ ആട് മരിക്കണം. അതേസമയം ഓംലെറ്റ് കൊടുക്കാൻ മുട്ട താറാവ് ഇട്ടാൽ മാത്രം മതി, മുട്ട കഴിഞ്ഞിട്ടും താറാവിന്റെ ജീവിതം.
For omelette you have to just lay one egg, but then for mutton curry I have to die.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം അതൊരു കമ്മിറ്റ്മെന്റ് ആണോ അതോ ഒരു കോൺട്രിബ്യൂഷൻ ആണോ?
So we can judge ourselves and we can ask ourselves, is my life a contribution to God or a commitment to God?
പലരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതം ഒരു കോൺട്രിബ്യൂഷനാണ്. അവര് ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം ദൈവത്തിനായിട്ട് കൊടുക്കുന്നു, 100 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ ദൈവത്തിനായിട്ട് കൊടുക്കുന്നു, ഒരു കോൺട്രിബ്യൂഷൻ. അത് കഴിഞ്ഞിട്ടും അവർക്കൊരു ജീവിതം ബാക്കിയുണ്ട്.
And for many, many people among Christians, it is only a contribution. One day in a week and 10% of their salary.
എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, മട്ടൽക്കാരി മറിയയെ സംബന്ധിച്ചിടത്തോളം എങ്കിലും, അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു കമ്മിറ്റ്മെന്റ് ആണ്, ഒരു പ്രതിബദ്ധതയാണ്.
But for Mary, it was not a contribution, it was her total commitment.
അതിൽ നിന്ന് മാറിക്കൂടാ.
From that we should not.
ദൈവത്തെ ആ നിലയിൽ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അവർക്ക് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്നത് അതൊരു വെളിപ്പാടായി ലഭിച്ചുകൊണ്ടിരിക്കും.
For such people, becoming like Christ will be a continuous revelation.
ആ വാക്യം നമ്മൾ വായിച്ച ആ വാക്യം യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണല്ലോ, 64-ാമത്തെ അധ്യായം.
It is a quotation from Isaiah 64.
64-ാമത്തെ അധ്യായം, അതിന്റെ 4-ാമത്തെ വാക്യം. പക്ഷെ അവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് യെശയ്യാവിൽ നമ്മൾ കാണുന്നത്.
In 64:4 we read it's a slightly different in Corinthians and here.
നീ അല്ലാതെ ഒരു ദൈവം കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല.
In the second part it says neither has the eye seen a God besides thee who acts in behalf of the one who waits for him.
കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടു. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുന്നവന് വേണ്ടിയാണ് ഈ ഒരു വെളിപ്പാട്.
So here it says about something different from Corinthians, but here it says our God who acts on behalf of the one who waits for him.
ഞാൻ എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പറയുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട വാക്യം റോമർ 8:28-29 അല്ലേ, അതിലേക്കല്ലേ നീ നിന്റെ ജീവിതത്തെ കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, സത്യത്തിൽ ഞാൻ അത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഈ കാര്യത്തെ ഒരു കോൺട്രിബ്യൂഷൻ മാത്രമായിട്ടല്ലേ ഇപ്പോഴും കാണുന്നത്?
But though people tell us that oh this is your favorite verse in Romans 8:28, but I want to judge myself and I find that am I just giving a committed life or a contribution, giving a contribution to the Lord?
പ്രിയപ്പെട്ടവരെ, അതിനായിട്ടൊരു കാത്തിരിപ്പുണ്ട്, അതിലേക്കൊരു ഒരു സമയത്തിൻ്റെ ഒരു കാര്യമുണ്ട്. എങ്കിലും നമുക്കൊരു സ്വകാര്യ അജണ്ടകളില്ലാതെ, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു പദ്ധതിയില്ലാതെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ആ ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ.
So we should never get discouraged whether it takes from contribution to the commitment. It will take time. But let us give ourselves to the Lord like that.
Amen.
Amen.
Brother Joji has stood true to the Lord with many other fellow elders, just walked away from him, split the church through the years. In the last 18 years, people who sought their own, sought for honor and position, were disturbed. I know some elders were very disturbed because they were senior means like government service, how long have you been in service? They were longer in CFC. And they were disturbed that Brother Joji Samuel, who came much later, was respected more than these senior elders. That is a test. When the people are saying, Saul killed thousands, but David killed 10,000. Oh, immediately this Saul, who looked like an anointed king, jealousy came up. And that jealousy was disturbed some of them so much that they would complain against Joji to me. I wasn't blind. I could see where the anointing of God was, not seniority. There's no seniority in the church. It is godliness. It's not government service. And he has stood through that. And I remember the time when Right at the beginning, 18 years ago, one brother rebelled and walked away, started another group, called itself, you know what he called the new place? Christian Fellowship Church. So that people will be confused. I told Joji, and his agents would telephone everybody in the church saying, come to my house next Sunday. Don't go to the church there. Come to my house. And I told Brother Joji, please don't telephone anybody. Let them all go. They all left Jesus. We will be left with those whom the Father has given to us. That's all we want. We don't want anybody else. You know, the Lord once said to Ezekiel that these people have built their door entry into their idol temple just next to mine, so that people will be confused and go through the wrong entrance. And that is what happened, where some people Google searched for Christian Fellowship Church Kottayam and they go to the wrong place. Yeah, we've seen all those types of tricks that people have played, but it's never succeeded. I thank God for this brother who has stood faithful for all these years, and for the church God has built there. We praise the Lord for it, and we pray that there'll be many more godly, humble people who can raise the banner and exalt Jesus Christ, who can say like John the Baptist, who are you? Are you Jeremiah? Are you Elijah? Are you the prophet who was supposed to come? He said, no. He said in John chapter 1 and verse, let me read that verse to you, John chapter 1. They asked him, who are you? What do you say about yourself? Verse 21. Are you Elijah? Are you the prophet? That means, are you the Messiah that is to come? He says, no, who are you? What shall we say to those who called us? Tell them, verse 23, I am a voice. I am a voice . Those are the people who prepare the way for the second coming of Jesus Christ. Just like John the Baptist prepared the way for the first coming of Christ. God needs people like this, men and women, who say, I don't want any prominence. I only want to be a voice that says, behold the Lamb of God that takes away the sin of the world. Behold one who will baptize you in the Holy Spirit and lead you to righteousness, peace, and joy in the Holy Spirit. I'm only a voice. Nobody needs to know my name. Nobody needs to see my face. Those are the people whom God uses even today to build the bride of Jesus Christ as a virgin ready for him. Everybody can volunteer for that, but you must be willing to be just a voice. Do you seek great things for yourself? Don't seek them. I'm very proud to have a brother like Joji as my co-worker. I'm humbled that he's my co-worker. Let's pray. Heavenly Father, we thank you for all these godly brothers whom you have brought to us, people with no airs about themselves, who don't imagine that they are great men, just ordinary men, who only want to be a voice. Thank you for every such brother, and pray that your name will be glorified, as there are many such you have gathered together here. Thank you for every one of them. Bless us tonight and prepare us for tomorrow. We pray in Jesus' name. Amen.